നമസ്കാരം. മീഡിയം വേവ് 340 മീറ്ററിൽ 882 കിലോഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി.
ജീവസന്ദേശം. സമാധാനത്തിനും സന്തോഷത്തിനും ശുഭകരമായ ഭാവിക്കുമായി ദാഹിക്കുന്ന ഓരോ മനുഷ്യഹൃദയങ്ങളിലേക്കും ശബ്ദതരംഗങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന ദൈവസ്നേഹത്തിന്റെ ശുദ്ധജലപ്രവാഹം. ലേവ്യ പുസ്തകമാണല്ലോ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമ യാഗങ്ങൾക്ക് ഇത്രമാത്രം അർത്ഥമുണ്ടായിരുന്നോ എന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് ഇല്ലേ? ലേവ്യ പുസ്തകത്തിന്റെ ആദ്യത്തെ 5 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 5 അതിപ്രധാന യാഗങ്ങളിൽ ഒടുവിലത്തേതാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. അതെ, അകൃത്യയാഗം. 1-ാം അധ്യായത്തിൽ ഹോമയാഗത്തെക്കുറിച്ച് നാം പഠിച്ചു. 2-ാം അധ്യായത്തിൽ ഭോജനയാഗം നാം കണ്ടു. 3-ാം അധ്യായത്തിൽ സമാധാനയാഗമായിരുന്നു വിഷയം. 4-ാം അധ്യായത്തിൽ പാപയാഗം. ഇനിയും നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഈ 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 13 വാക്യങ്ങൾ പാപയാഗത്തിന്റെ ഒരു ഭാഗമായി ചില വ്യാഖ്യാതാക്കൾ പരിഗണിക്കുന്നുണ്ട്. 6, 7, 9, 11 വാക്യങ്ങളിൽ അകൃത്യത്തിന് പാപയാഗം ആവശ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം പാപത്തിന്റെ പ്രവർത്തനം പാപസ്വഭാവത്തിൽ നിന്നുമാണ് ഉടലെടുക്കുന്നത്. ഞാനും നിങ്ങളും അത് ആദാമിൽ നിന്നും പിന്തുടർച്ചയായി പ്രാപിച്ചിരിക്കുന്നു. ഫലത്തിലും വേരിലും കോടാലി വെക്കേണ്ടത് ആവശ്യമാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, പാപയാഗം പാപത്തെ ഒരു സ്വഭാവമായി കാണുമ്പോൾ, ഇവിടെ അകൃത്യയാഗം പാപത്തിന്റെ അപ്രവർത്തനമാണ്, പാപപ്രവർത്തനം. ഈ അധ്യായം മുഴുവനും, അതായത് 5-ാം അധ്യായം മുഴുവനും അകൃത്യയാഗത്തെക്കുറിച്ച് പറയുന്നതായിട്ടാണ് നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. നാം മറ്റുള്ളവരുടെ അവകാശങ്ങളെ അതിക്രമിച്ചെടുക്കരുത്. സ്വാതന്ത്ര്യം എന്ന വാക്ക് ഇന്ന് ദുരുപയോഗപ്പെടുത്തുകയും ദുഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വാക്കാണ്. സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞുകൊണ്ട് അനേകം ആളുകളും ചുറ്റിക്കറങ്ങി ജാഥ നടത്തുകയും നാശനഷ്ടങ്ങൾ നടത്തുകയും ചെയ്യുന്നത് നാം കണ്ടുവരാറുള്ള കാര്യമാണല്ലോ. എന്തും എവിടെയും ആരെക്കുറിച്ചും പറയാമല്ലോ. അതെ, എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കളുടെ മുഷ്ടി ഏത് വശത്തേക്കും കറക്കുവാൻ താങ്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മറ്റുള്ളവന്റെ മൂക്ക് ആരംഭിക്കുന്നിടത്ത് താങ്കളുടെ സ്വാതന്ത്ര്യം അവസാനിക്കുകയാണ് ചെയ്യുന്നതെന്ന് മറക്കരുത്. ഇന്ന് അനേകർക്കും അതൊരു പ്രശ്നമേ അല്ല. തന്മൂലം എന്തുമാത്രം ചിന്താക്കുഴപ്പങ്ങളാണ്, എന്തുമാത്രം പ്രശ്നങ്ങളാണ്. ദൈവത്തിൻ്റെയോ മനുഷ്യൻ്റെയോ അവകാശത്തെ അതിക്രമിച്ച് കൈയടക്കുന്നതിനാണ് അകൃത്യമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെയോ മനുഷ്യൻ്റെയോ അവകാശത്തെ അതിക്രമിച്ച് കൈയടക്കുന്നതിന് ലംഘനം എന്ന് പറയുന്നത് അതത്രേ. ഉദാഹരണമായി, 10% ദൈവത്തിന് കൊടുക്കാതെ കൈവശം വെക്കുന്നത് ഇസ്രായേലിൽ അകൃത്യമായി കാണിച്ചിരുന്നു. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആഖാൻ ശപഥാർപ്പിത വസ്തു എടുത്തതിനാൽ അകൃത്യം ചെയ്തു എന്നാണ്. നമ്മുടെ അകൃത്യങ്ങൾ നമ്മുടെ പാപ സ്വഭാവത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണെന്ന വസ്തുത നാം എല്ലാം ഇപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. മനുഷ്യൻ പൂർണ്ണമായി അധപ്പതിച്ചവനാണ്. അവന് ദൈവത്തെ സ്വീകരിക്കുവാനുള്ള യാതൊരു കഴിവോ യോഗ്യതയോ ഇല്ല. തങ്ങൾക്ക് രക്ഷ സമ്പാദിക്കുന്നതിന് വേണ്ടി രക്ഷിക്കപ്പെടാത്ത മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സ്വീകരിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല എന്ന് ദൈവം വളരെ വ്യക്തമാക്കുന്നു. അവരുടെ നീതിപ്രവർത്തനങ്ങൾ കറപുരണ്ട തുണി പോലെയാകുന്നു. നിങ്ങൾ എത്ര വാരി കോരി മറ്റുള്ളവർക്ക് കൊടുത്തു, ഒരു മനുഷ്യന്റെ കഷ്ടപ്പാടിൽ എത്ര വേണമെങ്കിൽ സഹതപിച്ചു, നോമ്പു നോക്കി, എത്രയധികം ത്യാഗം ചെയ്തു, അതെ, വ്രതം അനുഷ്ഠിച്ച് ഏത് മലയിലോ വിദൂര സ്ഥലത്തോ പോയിക്കോ. എന്നാൽ ഹൃദയത്തിന്റെ ആഴത്തിൽ പാപമല്ലേ ഇരിക്കുന്നത്? ദൈവത്തിന് താങ്കളുടെ ആ നല്ല പ്രവൃത്തിയെ എങ്ങനെ കൈക്കൊള്ളുവാൻ സാധിക്കും? അവൻ നമ്മെ നമ്മുടെ നീതി പ്രവൃത്തികളാലല്ല, തന്റെ കൃപയാൽ എത്ര രക്ഷിക്കുന്നത്. രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് റോമലേഖനം 8:7 നാം വായിക്കുന്നത്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നുവെന്ന്. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മതഭക്തരായ ആളുകൾ ഈ ചോദ്യവുമായി അവന്റെ അടുക്കൽ വന്നു. യോഹന്നാന്റെ സുവിശേഷം 6:28-29 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. നോക്കണേ, അപ്പൊസ്തലന്മാരുടെയും ഉത്തരം അത് തന്നെയായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 16:31 നാം വായിക്കുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. അകൃത്യ യാഗത്തെ ഈ വിധത്തിൽ വിഭജിക്കാം. ലേവ്യപുസ്തകം 5:1-6:7 അകൃത്യയാഗം, അതെ പാപം, ഒരു പ്രവൃത്തി എന്ന നിലയിൽ കാണുന്നു. 5:13 അറിയാതെ ചെയ്ത പ്രത്യേക പാപപ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 5:14-19 അറിയാതെ ചെയ്ത സാധാരണ പാപപ്രവർത്തനങ്ങളെക്കുറിച്ച് വായിക്കുന്നു. 6:1-7 മനഃപൂർവ്വമായി ചെയ്ത പ്രത്യേക പാപപ്രവർത്തനങ്ങളെക്കുറിച്ച് വായിക്കുന്നു. 7:1-10 അകൃത്യയാഗത്തിന്റെ പ്രമാണമാണ്. അകൃത്യയാഗത്തിന്റെ പ്രമാണം, അറിയാതെ ചെയ്ത പ്രത്യേക പാപപ്രവർത്തനങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പാപങ്ങളുടെ പട്ടിക പൂർണ്ണമല്ല, എന്നാൽ ഇവ നമുക്ക് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇതിനോടുകൂടെ മറ്റനേകം ഉദാഹരണങ്ങൾ പറയാവുന്നത് അത്രേ. ഇവ വ്യക്തികളുടെ പാപങ്ങളാണ്, സഭയുടെ പാപങ്ങളല്ല. അധിക ഭാഗവും രോഗത്തെക്കുറിച്ചല്ല, പിന്നെയോ പ്രതിവിധിയെക്കുറിച്ച് വിശദീകരിക്കുവാനാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. പാപയാഗത്തിലെ പോലെ യാഗം കഴിക്കുന്ന ആളിന്റെ സ്വഭാവത്തിനല്ല, കഴിക്കുന്ന യാഗത്തിന്റെ വിധത്തിനാണ് ഇവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. 5:1 ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തന്റെ കുറ്റം വഹിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യേകമായ പാപങ്ങൾ ഉദാഹരണങ്ങൾ മാത്രമാണ്. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് പാപം ചെയ്താൽ, ഒരു ശബദം കേൾക്കുന്നതിനെക്കുറിച്ചും ഒരു സാക്ഷി ആയിരിക്കുന്നതിനെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു സാക്ഷി ഒരു കാര്യം കാണുകയോ അറിയുകയോ ചെയ്യുകയും ആ സത്യം വേറൊരാളിൽ നിന്ന് മറച്ചുവെക്കുകയോ ചെയ്താൽ അത് ചെയ്യാതിരിക്കുന്നതിലുള്ള പാപമാണ്. ഇന്നും ഈ വിധത്തിലുള്ള പാപങ്ങളുണ്ട്. തങ്ങൾ കൊലപാതകമോ മോഷണമോ നടത്തിയിട്ടില്ലാത്തതിനാൽ തങ്ങളുടെ കൈകൾ വിശുദ്ധമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ചിലർ പള്ളിയിൽ വരുന്നു. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിക്കുക, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ഒരു സാക്ഷി സത്യം പറയേണ്ടതാണെന്ന കാര്യത്തിൽ ശലോമോൻ ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു. ഒരുത്തൻ തന്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവൻ അവനെക്കൊണ്ട് സത്യം ചെയ്യിക്കേണ്ടതിന് കാര്യം സത്യത്തിന് വെക്കുകയും അവൻ ഈ ആലയത്തിൽ നിന്റെ യാഗപീഠത്തിന് മുൻപാകെ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് പ്രവർത്തിച്ച് ദുഷ്ടന്റെ നടപ്പ് അവന്റെ തലമേൽ വരുത്തി അവനെ ശിക്ഷിപ്പാനും നീതിമാന്റെ നീതിക്ക് തക്കവണ്ണം അവന് നൽകി അവനെ നീതീകരിപ്പാനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരണമേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 8:31-32 ഞാൻ വായിച്ചത്. സഹപ്രവർത്തകനായ ഒരു പാസ്റ്ററുടെ പ്രവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് കേൾക്കുവാനിടയായി. ഈ ആരോപണം നടത്തുന്നവർ നേരിട്ട് കാണാത്തത് ആരോ പറഞ്ഞു കേട്ടതുമായ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവർ പറഞ്ഞ പല കാര്യങ്ങളും സത്യമായിരുന്നു, എന്നാൽ അത് മുഴുവൻ സത്യമല്ലായിരുന്നു. അവർ സത്യത്തിന്റെ ഒരു ഭാഗം മാത്രമേ അവതരിപ്പിച്ചുള്ളൂ, മുഴുവൻ അവസ്ഥയും അവർ പറഞ്ഞില്ല. ആ വ്യക്തിയെ ഇടിച്ചു താഴ്ത്തുവാനും കരുതേച്ച് കാണിക്കുവാനും ഉതകുന്ന കാര്യങ്ങൾ മാത്രം, തങ്ങൾ സംഭവം മുഴുവൻ കണ്ടതുപോലെ കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിച്ച് കേൾവിക്കാരെ വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു, അതാണ് അകൃത്യം. ലംഘനം. പ്രിയ സുഹൃത്തെ, താങ്കൾ ആരെക്കുറിച്ചെങ്കിലും ആരോപിക്കുന്ന കുറ്റം 100% ശരിയാണോ അതോ തെറ്റാകുവാൻ സാധ്യതയുള്ള വശം മാത്രം എടുത്തു കാണിച്ച് ശരിയായ വശം മറയ്ക്കുകയാണോ ചെയ്യുന്നത്? താങ്കൾ ആരെക്കുറിച്ചെങ്കിലും അങ്ങനെ പറയുന്നുവെങ്കിൽ പട്ടികയിൽപ്പെട്ടതെന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്ന മറ്റേതൊരു പാപത്തെക്കാളും വലിയ പാപം ചെയ്യുന്നവനാണ് അഥവാ ചെയ്യുന്നവളാണ് താങ്കൾ. പട്ടികയിൽപ്പെട്ട പാപം എന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സിലായല്ലോ. നമുക്കറിയാം മോഷ്ടിക്കാൻ പോകുന്നത് കുലപാതകം, വ്യഭിചാരം, അതെ മദ്യപാനം, ഈ വക കാര്യങ്ങളൊക്കെ വലിയ വലിയ പാപങ്ങളാണെന്ന് നാം പറയും. അതൊക്കെ പട്ടികയിൽപ്പെട്ട പാപങ്ങൾ. ഇതൊന്നും നാം ചെയ്യാത്തത് കൊണ്ട് നാം രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ചിരിക്കുന്ന ആ പ്രവണത സത്യം മറയ്ക്കരുത്. എന്റെ ലക്ഷ്യം കാണുവാൻ ഞാൻ തെറ്റുമാത്രം പെരുപ്പിച്ചു കാണിക്കുകയും സത്യത്തെ മറയ്ക്കുകയും ചെയ്താൽ അതിനോളം വലിയ വഞ്ചന മറ്റെന്താണ്? ഏതെങ്കിലും സത്യം മറച്ചു വെക്കുന്നത് പാപമാണ്. നാം സത്യം മുഴുവൻ പറയാറില്ല, ഒരു ഭാഗം മാത്രം പറഞ്ഞിട്ട് അതാണ് മുഴുവൻ സത്യമെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് അകൃത്യമാണ്. അത് ചെയ്യാവുന്ന ഏറ്റവും ദോഷകരമായ പാപങ്ങളിലൊന്നാണ്. ദൈവത്തിന്റെ പാപങ്ങളുടെ പട്ടികയിൽ 1st ആണ് അതിനുള്ളത് എന്ന കാര്യം നാം ശ്രദ്ധിക്കണം. സദൃശവാക്യങ്ങളിൽ ദൈവം വെറുക്കുന്ന കാര്യങ്ങളുടെ പട്ടികയിൽ വ്യാജമുള്ള നാവും ഉൾപ്പെടുന്നുണ്ട്. യേശുവിന്റെ വിചാരണയുടെ സമയത്ത് അധിക സമയവും അവൻ നിശബ്ദനായിരുന്നു എന്ന കാര്യം അറിയാമല്ലോ. അവൻ മിണ്ടാതിരുന്നതായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ശപഥം ചെയ്യുവാൻ അവനെ പ്രേരിപ്പിച്ചപ്പോൾ അവൻ ശബ്ദിക്കുവാൻ തുടങ്ങി. അപ്പോൾ അവന് റോമൻ കത്തിരിപ്പാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരിപ്പാൻ കഴിഞ്ഞില്ല. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെക്കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 26 63-64 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ആണയുടെ മുമ്പാകെ അവന് മിണ്ടാതിരിപ്പാൻ കഴിഞ്ഞില്ല എന്നും അവൻ സാക്ഷ്യം പറഞ്ഞു എന്നും നാം കാണുന്നു. അവൻ സത്യം മുഴുവൻ പറഞ്ഞു. ദൈവമക്കളുടെ ജീവിതത്തിലും സഭയിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകും. ഞാൻ പറയട്ടെ സുഹൃത്തെ, വളരെ പ്രയാസമുള്ള കാര്യം കൂടിയാണ്. ഒരു സഹോദരനോ സഹോദരിയോ പാപം ചെയ്തെന്നിരിക്കട്ടെ, അത് അവരെ അറിയിക്കുകയും ചെയ്തു. അറിഞ്ഞപ്പോൾ തന്നെ അവർ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചു. എന്നാൽ ഈ തെറ്റ് പലരും നേരത്തെ തന്നെ അറിഞ്ഞതാണ്. പക്ഷെ എല്ലാവരും സൗകര്യപൂർവ്വം മിണ്ടാതിരുന്നു. അതാണ് തെറ്റ്. തെറ്ററിഞ്ഞിട്ടും അത് തെറ്റാകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാതിരുന്നാൽ അത് പാപമാകുന്നു. ദൈവമക്കളുടെ ഇടയിൽ സത്യം മാത്രമേ നിലനിൽക്കാവൂ. നന്മയ്ക്ക് സാക്ഷ്യം പറയുന്നവരും ദുഷ്ടതയെ എതിർക്കുന്നവരുമായിരിക്കണം. നിശബ്ദരായിരിക്കുവാൻ നമുക്ക് അവകാശമില്ല. എന്ന് കണ്ട് എപ്പോഴും വായലച്ചുകൊണ്ട് നടക്കണമെന്നല്ല, ബുദ്ധിപൂർവ്വം നാം പ്രവർത്തിക്കണം, നീതി നടപ്പാക്കണം. കാരണം ദൈവം നീതിമാനാണ്. അവൻ എല്ലായ്പ്പോഴും നീതിയായി മാത്രമേ പ്രവർത്തിക്കൂ. പാപത്തെ മറച്ചു പിടിക്കുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. പല സഭകളിലും അനുഗ്രഹമില്ലാത്തതിന്റെ കാരണം മൂടിവെച്ചിരിക്കുന്ന പാപമാകുന്നു. ആരാ ഇത് വിളിച്ചു പറയുന്നത്? അച്ഛന് പറയാൻ ധൈര്യമില്ല, പാസ്റ്റർക്ക് പറയാൻ ധൈര്യമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ, പിന്നെ വേറെ പണി അന്വേഷിച്ച് നടക്കേണ്ടി വരും. ഇനിയും ജനങ്ങൾ പറഞ്ഞാലോ? അവരും പള്ളിയിൽ 4 തരാൻ കഴിവുള്ള അച്ചായന്റെ കാര്യം പറഞ്ഞാൽ പിന്നെ പള്ളിയുടെ കാര്യം എങ്ങനെ നടക്കും? അഥവാ സഭയുടെ കാര്യം എങ്ങനെ നടക്കും? ഇത് ഓർക്കുമ്പോൾ ആ പോട്ടെ, മിണ്ടാതിരുന്നേക്കാം. അത് ചെയ്തവരോ അത് അറിയാവുന്നവരോ വെളിപ്പെടുത്തുന്നില്ല. പല ഭവനങ്ങളിലും പല വ്യക്തി ജീവിതങ്ങളിലും ദൈവം പ്രവർത്തിക്കാത്തതിന് കാരണം പാപത്തെ മറച്ചു പിടിക്കുന്നതാണ്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ. പാപത്തെ ഒതുക്കി വെച്ചുകൊണ്ട് നമുക്ക് അധികം നാൾ മുൻപോട്ട് പോകാം എന്ന് ചിന്തിക്കരുത്. പാപത്തെ കൈകാര്യം ചെയ്യാതെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ദൈവത്തെ നാം പരിമിതിപ്പെടുത്തുകയാണ്. മനസ്സിലായല്ലോ. അത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം നാം ഉണ്ടാക്കിയെടുക്കുകയാണ്. യാക്കോബിന്റെ ജീവിതത്തിൽ ഇതാണ് നാം കാണുന്നത്. അവൻ വർഷങ്ങൾ സ്വന്തം പരിശ്രമം കൊണ്ട് നേടാമെന്ന് ചിന്തിച്ചു പരാജയപ്പെട്ടു. എന്നാൽ ഒരു ദിവസം ദൈവം അവനോട് ചോദിക്കുന്നു, കുഞ്ഞേ നിന്റെ പേരെന്താ? ദൈവത്തിന് അവൻ്റെ പേരറിയാമായിരുന്നു. എന്നാൽ അവൻ സമ്മതിക്കണമായിരുന്നു താൻ ആരാകുന്നു എന്ന്. അവൻ പറഞ്ഞു, ഞാൻ യാക്കോബാകുന്നു. കളിപ്പീര് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കർത്താവേ. അതുവരെ അവൻ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുവാനുള്ള പരിശ്രമത്തിലായിരുന്നു. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാത്തിടത്തോളം ദൈവത്തിന് നമ്മെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കില്ല. വാസ്തവത്തിൽ നാം ദൈവത്തെക്കൊണ്ടും പ്രവർത്തിപ്പിക്കില്ല, നാം ദൈവത്തെ പരിമിതിപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മെക്കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ, നമ്മെ ഒരു വലിയ അനുഗ്രഹമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ നാം സമ്മതിക്കില്ല. പാപം മറച്ചുവെക്കുന്ന സ്വഭാവം. ഇനിയും രണ്ടാമത്തെ പ്രമാണത്തിലേക്ക് വരികയാണ്. അത് വേർപാടില്ലായ്മ എന്നതത്രേ. വേർപാടില്ലായ്മ നമുക്ക് അതൊന്ന് നോക്കാം. അടുത്ത വാക്യം, രണ്ടാം വാക്യം. ശുദ്ധിയില്ലാത്ത കാട്ടുമൃഗത്തിന്റെ പിണമോ, ശുദ്ധിയില്ലാത്ത നാട്ടുമൃഗത്തിന്റെ പിണമോ, ശുദ്ധിയില്ലാത്ത ഇഴജാതിയുടെ പിണമോ, ഇങ്ങനെ വല്ല അശുദ്ധ വസ്തുവും ഒരുത്തൻ തൊടുകയും അതവന് മറവായിരിക്കുകയും ചെയ്താൽ അവൻ അശുദ്ധനും കുറ്റക്കാരനുമാകും. അശുദ്ധിയെക്കുറിച്ചുള്ള നിയമമാണിത്. ചത്ത മൃഗത്തെ തൊട്ടാൽ ഒരു മനുഷ്യൻ അറിയാതെ തന്നെ അശുദ്ധനായിത്തീരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരുപക്ഷെ ആരോഗ്യപരമായ കാരണങ്ങളാലായിരിക്കാം. ഇന്ന് വിശ്വാസികളോടും ഇത് സംസാരിക്കുന്നു. അശുദ്ധരായിത്തീരാതെ നമുക്ക് ലോകത്തിൽ ആയിരിക്കുകയും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുവാൻ കഴിയുകയില്ല. നാം അശുദ്ധരാണ്. നാം അശുദ്ധിയുമായി സമ്പർക്കത്തിലായിത്തീർന്നു എന്നുപോലും നമുക്കറിയാൻ പാടില്ലായിരിക്കും. നമുക്കറിയാൻ പാടില്ലാത്ത വിധം അത് നമ്മിൽ നിന്ന് മറഞ്ഞിരിക്കുകയായിരിക്കാം. എന്നാൽ നാം ശുദ്ധീകരണം പ്രാപിക്കുന്നവരെയും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലേണ്ടതല്ല. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. നാം പൊതുവായുള്ള ക്ഷമയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, നമ്മുടെ പ്രത്യേകമായ തോൽവികളെ ദൈവത്തോട് ഏറ്റുപറയുകയും അവനോട് ക്ഷമയ്ക്കായി യാചിക്കുകയും ചെയ്യേണ്ടതാണ്. അത്രയുമല്ല, നമുക്കറിവില്ലാത്ത പാപങ്ങൾക്കു വേണ്ടിയും കൂടി നാം ക്ഷമയ്ക്കായി അപേക്ഷിക്കേണ്ടത് അത്രേ. ചിലപ്പോൾ നാം അശുദ്ധരായിരിക്കുകയും അപ്രകാരമാണെന്ന് അറിവില്ലാത്തവരായിരിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവർ അത് മനസ്സിലാക്കിയെന്ന് വന്നേക്കാം. മൂന്നാം വാക്യം നോക്കിക്കാട്ടെ. അല്ലെങ്കിൽ യാതൊരു അശുദ്ധിയാലെങ്കിലും അശുദ്ധനായ ഒരു മനുഷ്യന്റെ അശുദ്ധിയെ ഒരുത്തൻ തൊടുകയും അത് അവന് മറവായിരിക്കുകയും ചെയ്താൽ അത് അറിയുമ്പോൾ അവൻ കുറ്റക്കാരനാകും. ഇതും അശുദ്ധമായ മൃഗത്തിന്റെ കാര്യത്തെ പോലെ തന്നെയാണ്. എന്നാൽ ദൈവം മനുഷ്യനും മൃഗത്തിനും തമ്മിൽ വ്യത്യാസം വച്ചിരിക്കുന്നു. ഇതിനുള്ള ശിക്ഷ മൃഗത്തെ തൊടുന്നതിനേക്കാൾ കഠിനമാണ്. ലേവ്യപുസ്തകം 11:24 നാം സംഖ്യാപുസ്തകം 19:11-16 വാക്യങ്ങളിലും ശവത്തെ തൊടുന്നതുകൂടാതെ മറ്റശുദ്ധിയും മനുഷ്യനെ സംബന്ധിച്ചുണ്ടായിരുന്നു എന്ന് കരുതാവുന്നതാണ്. ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കിനെ മോചിക്കണമേ എന്ന് 19:12 നാം വായിക്കുന്നു. മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ, അതെ. നാം പൊതുവായുള്ള ക്ഷമയ്ക്കു വേണ്ടി അനുതാപ പ്രാർത്ഥന വായിച്ചു വിട്ടതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. മിക്കപ്പോഴും ഈ വായനയും പ്രാർത്ഥനയും ഒരർത്ഥവും ഇല്ലാത്തതായി മനുഷ്യർ ചൊല്ലിവിടുന്നു. അരിഷ്ടപാപിയായ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ താങ്കൾ ചെയ്ത ഇന്ന കാര്യം തെറ്റാകുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ താങ്കൾ വിട്ടുകൊടുക്കുമോ? അകത്ത് പ്രാർത്ഥിച്ച അരിഷ്ടപാപിയെന്ന് ഇത് വല്ലതും സമ്മതിക്കുമോ? ഇല്ലേ. നമ്മുടെ അനുതാപം ഹൃദയംഗമായിരിക്കണം, സത്യസന്ധമായിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം. നമ്മുടെ പ്രത്യേകമായ തോൽവികളെ ദൈവത്തോട് ഏറ്റുപറയുകയും അവനോട് ക്ഷമയ്ക്കായി യാചിക്കുകയും ചെയ്യേണ്ടതാണ്. ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് നാം ചെയ്ത പാപങ്ങൾ ഓർക്കുന്നവയെല്ലാം അനുതാപത്തോടെ ഏറ്റുപറയണം. അത്രയുമല്ല, നമുക്ക് ഓർമ്മയില്ലാത്ത അല്ലെങ്കിൽ പാപമാകുന്നു എന്നറിയാതെ ചെയ്ത തെറ്റുകൾക്കു വേണ്ടിയും ദൈവത്തോട് ക്ഷമയാചിക്കണം. ചിലപ്പോൾ നാം അശുദ്ധരായിരിക്കുകയും അപ്രകാരമാണെന്ന് അറിവില്ലാത്തവരായിരിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവർ അത് മനസ്സിലാക്കിയെന്ന് വന്നേക്കാം. ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് നാം വളരുന്നത്. അതെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങളുണ്ടോ? ഒന്ന് പരിശോധിക്കുക. ഇല്ലാത്ത പാപങ്ങൾ ഉണ്ട് എന്ന് ചിന്തിച്ച് കുറ്റബോധത്തിൽ കഴിയേണ്ട കാര്യമില്ല. എന്നാൽ മറച്ചുവെച്ച എന്തെങ്കിലും ഉണ്ടോ? മറ്റുള്ളവർ ഒരുപക്ഷെ അറിഞ്ഞെന്ന് വന്നേക്കാം, ഒരുപക്ഷെ അറിഞ്ഞില്ലെന്ന് വന്നേക്കാം. എന്നാൽ താങ്കൾക്ക് വ്യക്തമായി അറിയാം ഇന്ന കാര്യം പാപമാകുന്നു എന്ന്. അത് ഏറ്റുപറയുന്നത് കൊണ്ട് അനുഗ്രഹം മാത്രമേ ലഭിക്കൂ. അത് ഉപേക്ഷിക്കുന്നതാണ് അനുഗ്രഹത്തിന്റെ ഉപാധി. ഇന്ന് താങ്കളുടെ ജീവിതത്തെ അപ്രകാരം ഒരു അനുഗ്രഹത്തിനു വേണ്ടി, അപ്രകാരം ഒരു അവസ്ഥയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുവാൻ സാധിക്കുമോ? ദൈവകരങ്ങളിലേക്ക് താങ്കളെ തന്നെ സമർപ്പിക്കൂ. ദൈവം താങ്കളെ അനുഗ്രഹിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം വീണ്ടും ഞങ്ങൾക്ക് ഇന്ന് പ്രഭാതത്തിൽ തന്നതിനായി സ്തോത്രം. അവിടുത്തെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണല്ലോ. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണല്ലോ. കർത്താവേ, പല കാര്യങ്ങളും മറച്ചു വച്ചുകൊണ്ട് ആത്മീയ അനുഗ്രഹം പ്രാപിക്കുവാനുള്ള വ്യഗ്രതയിൽ ഞങ്ങൾ ഓടുന്നുണ്ട്. എന്നാൽ അത് സാധ്യമല്ല എന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കൊണ്ടുവരുന്നതായ ആ പാപങ്ങൾ, അതെന്ത് വില കൊടുത്തും ഉപേക്ഷിക്കുവാൻ അവിടുന്ന് നിന്റെ മക്കളെ ഓരോരുത്തരെ സഹായിക്കണമേ. കർത്താവേ, പാപം ഉപേക്ഷിക്കുന്നതുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുകയുള്ളല്ലോ. അങ്ങനെ മാത്രമേ ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കുകയുള്ളല്ലോ. അതുകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ ആയുസ്സിൽ അനുഗ്രഹങ്ങളാക്കി നിർത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ, അവിടുന്ന് ശക്തീകരിക്കണമേ. ഞങ്ങൾക്ക് തന്നതായ നല്ല ആലോചനകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് തുടർന്നും അവിടുത്തെ ഹിതപ്രകാരം വഴി നടത്തണമേ. ദൈവകൃപകൊണ്ട് ഞങ്ങളെ നിറച്ചാട്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ.
എല്ലാം വെള്ള കുമിള പോലെ മാറി മാറി മറഞ്ഞിരുന്നേ. ഈ ലോകത്തിൻ ഭാവങ്ങൾ എല്ലാം മായമായ തന്നെ എൻ ഹൃദയത്തെ നീയെടുത്തു നിത്യം എന്നിൽ വസിച്ചിടണം. എൻ സ്വന്തമേശുവേ നീതാ നിൻ സ്വന്തം ഞാനെന്നുമെന്നും അൻപിൻ രൂപി യേശുനാഥ
ദൈവവചനം പഠിക്കുന്നതിൻ്റെ ആവശ്യകത താങ്കൾ മനസ്സിലാക്കിയെങ്കിൽ ഈ കാര്യത്തിൽ താങ്കളെ സഹായിക്കുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതിന് പരിഹാരമുണ്ട് എന്ന് ഓർക്കുക. പ്രാർത്ഥനാ വിഷയങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും ദയവായി എഴുതുമല്ലോ.
കത്തുകൾ അയക്കേണ്ട വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള.
വിലാസം വീണ്ടും ശ്രദ്ധിച്ചാലും: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം.